ഒരു തരത്തിലുള്ള ഭിന്നിപ്പുമില്ലാതെ വളരെ ഒത്തൊരുമയോടുകൂടി.
അന്നിവിടെ മുസ്ലിങ്ങൾ ഉണ്ടായില്ലേ?
ഉണ്ടായി.
പള്ളിണ്ടായില്ലേ?
ഉണ്ടായി.
മതപഠനുണ്ടായില്ലേ?
ഉണ്ടായി.
മതപ്രചരണം ഉണ്ടായില്ലേ?
ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ഉണ്ടായി. ഭിന്നിപ്പുണ്ടായോ?
ഉണ്ടായില്ല.
ഒരുമിച്ച്
ആ രീതിയിലാണ് 13 നൂറ്റാണ്ട് ജീവിച്ചു പോകുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, 1921 ചെറിയ തോതിലുള്ള അപശബ്ദങ്ങൾ നാം എടുക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ പുതിയ പുതിയ പാർട്ടികളുടെ ഘോഷയാത്രയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരും. ഇനി വരല്ല, കോലല്ല. ഇനി വരും തരാൻ കാരണം എന്താ? കേരളത്തിൽ ഏതൊരു പാർട്ടി പുതുതായി ഉണ്ടായാലും നമ്മളെ സമുദായത്തിൽ 10 ആളുകളുണ്ടാവും. ഇന്ന് വരെ ഒരു പാർട്ടിക്കാരും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അത്ര നല്ല സ്വഭാവ ഗുണമുള്ളവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആരൊക്കെ വന്നു? വന്ന വല്ലവരെയും നിരാശപ്പെടുത്തിയോ? ഒരാളെ നിരാശപ്പെടുത്തില്ല നമ്മളെ വളവത്ത.
അതുകൊണ്ട് തന്നെ ഇനി പ്രതീക്ഷിച്ചോളണം. കാരണം ഞങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിൽ ഇങ്ങനൊരു കൂട്ടരുണ്ട് എന്ന് വില്ലാളി വീരന്മാര് വിചാരിക്കും. ഒരു പാർട്ടി ഉണ്ടാക്കും, നല്ലോണം സൂക്ഷിച്ചോളൂ. 1921 ശേഷം ഈ രീതിയിലുള്ള ഘോഷയാത്രയായി. 5 വക്ത് നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിക്കുന്ന ആള് പോലും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണം, ബൈബിള് രാമായണ സൊസൈറ്റി അല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. 5 വക്ത് നിസ്കരിക്കണം എന്ന് പറയാനല്ല, നിസ്കരിക്കണ്ട എന്ന് പറയാന്. കേരളത്തിന്റെ അവസ്ഥയാണത്. ഈ അവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ പൂർവീകരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം ചില തെറ്റായ പ്രസ്ഥാനക്കാർ ആരംഭിച്ച സാഹചര്യത്തിലാണ് അന്ന് 1920 ഇവിടെ ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങളിൽ സാദാത്തുക്കളിൽ പ്രമുഖർ ചേർന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് ജന്മം നൽകുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സവിടെ, അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിടത്താകില്ല. ഒരു പക്ഷേ പറയാം, ആരെയും വേദനിപ്പിക്കാതെ കാര്യം പറയാം, എന്നാ കാര്യം ഗ്രഹിക്കും വേണം. സമസ്തകേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ട സാഹചര്യം അതാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ പൂർവീകരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അങ്ങനെയുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ആലിമീങ്ങൾ സംഘടിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു തആല മർക്കദഹു ആമീൻ മുതലായ വലിയ വലിയ സാദാത്തുക്കൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ ചേർന്നാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ജന്മം നൽകിയത്. തുടർന്നുള്ള കാലങ്ങളിൽ സമസ്തയുടെ പ്രവർത്തനം ഏറെ വ്യാപിച്ചു. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മൊത്തം നേരെ സ്വർഗത്തിൽ പോകാൻ മാത്രം ആധ്യാത്മിക ജ്ഞാനവും വളർച്ചയും പ്രാപിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭിന്നമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ആധ്യാത്മിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങളുണ്ടായി. ആ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മദ്രസാ പ്രസ്ഥാനം. 7500 പ്രൈമറി മദ്രസകൾ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതായി ഇവിടെയുണ്ട്. ചെറിയ സംഭവമല്ല, അള്ളാഹുവിന്റെ ദുനിയാവിൽ മറ്റെവിടെയില്ലത്രേ, ലോകത്തെവിടെയില്ല ഈ ഏരിയ. കേരളത്തിന്റെ ചുറ്റളവ്, ഇത്ര ചുറ്റളവിൽ മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശത്ത് പോലും ഇത്രയധികം മദ്രസകൾ ഇല്ല. സൌദി അറേബ്യയിലില്ല, ഇന്ത്യയിൽ തന്നെ 85% മുസ്ലിങ്ങൾ താമസിക്കുന്ന കശ്മീരിലില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന യുപിയിലില്ല, എവിടെയില്ല, കേരളത്തിൽ മാത്രമുള്ളതാണ്. അൽഹംദുലില്ലാ, നല്ല കാര്യമല്ലേ? നമ്മളെ കുട്ടികൾക്ക് ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, ഖുർആനോദാനും ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിക്കാനുള്ള സൌകര്യമല്ലേ? സമുദായത്തിന്റെ ചെലവിലാണെങ്കിലും നല്ല കാര്യമല്ലേ? എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുത്തു? നമ്മുടെ ആലിമീങ്ങളുടെ പക്വമായ നേതൃത്വം, നാട്ടുനേതാക്കളുടെ ശക്തമായ പിന്തുണ, സാധാരണക്കാരുടെ നിഷ്കളങ്കമായ സഹകരണം, അത് മൂന്നും ചേർന്നപ്പോൾ ഇങ്ങനെ കാക്കാൻ സാധിച്ചു. സമത്തന്റെ ലേബളിൽ, സമുദായത്തിന്റെ ചെലവിൽ,
സമത്തന്റെ ലേബളിൽ സമുദായത്തിന്റെ ചെലവിൽ, അല്ലെങ്കിലും സമത്ത എന്ന് പറഞ്ഞാൽ സമുദായമാണ്, സമുദായം എന്ന് പറഞ്ഞാൽ സമത്തയാണ്.
അതുകൊണ്ടത് സാധ്യമായി.
ഇങ്ങനെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച് ലോകത്തിന് തന്നെ മതവിദ്യാഭ്യാസ രംഗത്ത്, ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത്, ആധ്യാത്മിക പ്രവർത്തന രംഗത്ത് ലോകത്തിന് മാതൃകയായ രീതിയിലാണ് കേരളത്തിൽ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ 7 പതിറ്റാണ്ട് പ്രവർത്തിച്ചത് എന്ന് അഭിമാനപൂർവ്വം ഓർക്കണം.
ലോകത്ത് മറ്റെവിടെയും ഇത്രമാത്രം വലിയ പ്രസ്ഥാനമല്ല, ആധ്യാത്മിക പ്രവർത്തനമല്ല, വളർച്ചയില്ല, മദ്രസല്ല, യത്തീംഖാനല്ല, ദുറുസില്ല, മറ്റ് ദീനീ കാര്യങ്ങളില്ല. ദുനിയാവിൽ വേറെ എവിടെയില്ല. അൽഹംദുലില്ലാ, നല്ല കാര്യമല്ലേ.
ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കാണ് വലിയ പ്രയാസമുണ്ടാകുക?
ഇത് ശരിയല്ല, ഇതൊന്ന് പൊളിക്കണം എന്ന് ആർക്കാ തോന്നുക? ആർക്കാ തോന്നേണ്ടത്? ചിന്തിക്കേണ്ട കാര്യമാണല്ലോ.
ഇതേതെങ്കിലും വിധേനെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ചിന്തിക്കാം.
അപ്പൊ ഞാനൊക്കെ ചിന്തിക്കാറ്, കാരണം ഞാനിപ്പോ സമത്തന്റെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ വളരെ എളിയവനാണ്.
എന്റെ ചിന്താഗതി എന്താ അറിയോ? നമ്മുടെ പഴമക്കാരുണ്ടാക്കി തന്ന നല്ല കാര്യങ്ങൾ നിലനിർത്തുക, സാധിക്കുമെങ്കിൽ പരിപോഷിപ്പിക്കുക, ഏറ്റവും ചുരുങ്ങിയത് അത് പൊളിക്കാതിരിക്കുക.
ഇതാണിപ്പോ നമ്മളെ ചിന്ത.
മനസ്സിലാ, എന്റെ മനസ്സിലാതാണ്. അല്ലാതെ ആ മൂലിയർ, ഈ മൂലിയർ, മറ്റേ മൂലിയറപ്പ്, ഈ മൂലിയറപ്പൊന്നല്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള അടിസ്ഥാന ചിന്ത അതാണ്. നമ്മുടെ കാരണവന്മാരും പൂർവീകരുമായി നിലനിർത്തിപ്പോന്ന സൌകര്യം ഉണ്ടല്ലോ. ഏത് സൌകര്യം? ചാപ്പാട്ട സൌകര്യം അല്ല പറഞ്ഞത്. പള്ളി, മദ്രസ, യത്തീംഖാന, ദീനീ പ്രവർത്തനം, അള്ളാ ബില്ല എന്നുള്ള ചിന്താഗതി, അത് പൂർവീകരുണ്ടാക്കി തന്നത് നിലനിർത്തുക, സാധിക്കുമെങ്കിൽ പരിപോഷിപ്പിക്കുക, ഏറ്റവും ചുരുങ്ങിയത് അത് പൊളിക്കാതിരിക്കുക.
ഇതാ നമ്മളെ മൈൻഡ്. ആർക്കതിൽ പ്രയാസമുണ്ടാകുക?
ആ നിലപാട് സ്വീകരിക്കുന്നതല്ലേ ഒരു വിശ്വാസിക്ക് കരണീയം.
എന്തു ചെയ്യാൻ?
പിൽക്കാലത്ത് പല എതിർപ്പുകളുണ്ടായി. എതിരാളികളെ മുഴുവൻ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിച്ച് അവർക്ക് മാക്സിമം സൌകര്യം ചെയ്തു കൊടുക്കാൻ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പൊതുശത്രു പരമാവധി ശ്രമിച്ചു.
പിശാജ് മാലാക്കയുടെ വേഷം കെട്ടിവന്നതാണ് കേരളത്തിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്.
ഞാൻ വിസ്തരിച്ച് പറയാം. പിശാജ് മലക്കിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
പിശാജിന് അങ്ങനെ കഴിവുണ്ട്. യതശക്കലുബി അഷ്കാലിൻ മുക്തലിഫത്തിൻ ഹത്തൽ കൽബി വൽഖിൻ.
പിശാജ് പല കോലത്തിലും പ്രത്യക്ഷപ്പെടും. പിശാജ് പല കോലത്തിലും പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ പിശാജ് മാലാഖയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും.
എന്തിന്?
ഈ സമുദായത്തിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ, ഈ സമുദായത്തിന്റെ ഐക്യം നഷ്ടമാക്കാൻ, ഈ സമുദായത്തിന്റെ മദ്രസാ പ്രസ്ഥാനം, ദീനീ പ്രവർത്തനം ദുർബലമാക്കാൻ. നമുക്കങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായില്ലേ?
സമത്ത കേരള ജംഇയ്യത്തുലുലമയുടെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ
വിലങ്ങതടിയായി നിന്ന മുജാഹിദുകളുണ്ട്, ജമാഅത്തുകാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, അഹ്മദികളുണ്ട്, ഷഹനൂരികളുണ്ട്, സമത്താനക്കാരുണ്ട്, മറ്റുള്ളവരുണ്ട്.
പക്ഷേ എതിരാളികളിൽ പലരും മാന്യന്മാരാകുമ്പോൾ സമത്തയെ അകത്തു കയറി ദ്രോഹിച്ചില്ല.
എതിരാളികളിൽ മാന്യന്മാരും അല്ലാത്തവരും ഉണ്ടായി.
സമത്തയുടെ അധ്യക്ഷനായിരുന്നു, പ്രസിഡന്റായിരുന്നു മർഹൂം സദഖത്തുള്ള മുസ്ലിയാര്.
നബർ അള്ളാഹു തആല മർഹദഹു ആമീൻ.
സമത്തയുടെ പ്രസിഡന്റായിരുന്നു.
അദ്ദേഹം പ്രസിഡന്റാവുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വൈസ് പ്രസിഡന്റാണ്, ശംസുലമ ജനറൽ സെക്രട്ടറി.
പക്ഷേ ഹുത്തുബ മുതലായ ഇബാദത്തുകളിൽ ഉച്ചരാജ്ഞ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായി. അദ്ദേഹം സമത്തിൽ നിന്ന് രാജിവെച്ചു, വേറെ പാർട്ടി ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹം മാന്യനായിരുന്നു,
അകത്തു കയറി ദ്രോഹിച്ചില്ല.
കാരണം അദ്ദേഹം മാന്യനായിരുന്നു.
വിയോജിപ്പില്ലാത്തതുകൊണ്ടല്ല, എതിർപ്പുണ്ടായി. പക്ഷേ എതിർപ്പുള്ളയാൾ മാന്യനായിരുന്നു. മാന്യന്മാരുടെ എതിർപ്പ് മാന്യമായിരിക്കും, അവരുള്ള മാന്യത കാണാം. ഒരാളുടെ സംസ്കാരവും മാന്യതയൊക്കെ അയാളുടെ പ്രസംഗത്തിൽ നിന്ന്, അയാളുടെ എഴുത്തിൽ നിന്ന്, അയാളുടെ ജീവിതത്തിൽ നിന്ന്, അയാളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊള്ളണം. എന്ന് ഗ്രഹിച്ചുകൊള്ളണം. അദ്ദേഹം മാന്യനായിരുന്നു, സമത്തയെ മാന്യത വിട്ടെതിർത്തില്ല. അയാൾ മാന്യനായിരുന്നു, വലിയ ആലിമായിരുന്നു, മാന്യനായിരുന്നു. പക്ഷേ ഈയിടെ ചില ആളുകൾ, സത്യം പറയാമല്ലോ, സമത്വ കേരള ജമീയത്തുൽ ഉലമയിൽ നിന്ന്, മുഷാവറയിൽ നിന്ന് ആറുപേരെ സമത്വ മാറ്റി നിർത്തേണ്ടതായി വന്നു. ആറുപേരെ, 40 മുഷാവറയിൽ നിന്ന് ആറുപേരെ മാറ്റി നിർത്തി. എന്തിനാ മാറ്റി നിർത്തിയത് അറിയോ? ഇവരുടെ ഒത്താശയോടുകൂടി സമത്വയുടെ പ്രസിഡന്റും സൂഫിവര്യനുമായിരുന്ന അള്ളാഹുവിന്റെ ഒലിയും ആരിഫുമാണെന്ന് മരണാനന്തരം ഇവർ തന്നെയും സമ്മതിക്കുന്ന മഹാനായ ഗണ്യത്തുസ്താദിന് 1 ശംസുൽ ഉലമയെ 2 ചേർത്ത് കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ സമസ്തയുടെ അകത്താണ്, പുറത്തല്ല. കേസ് കൊടുത്തു. സമസ്തയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരിൽ കേസ് കൊടുത്തിയ ആളുകളെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഏതായാലും കേസ് കൊടുത്തില്ല, എന്നാ നീ ഇജ്ജ് പ്രസിഡന്റായിക്കോന്ന് പറയും. അങ്ങനെ ഒരു സംഘടനാ ശാസ്ത്രം. സമത്വ കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കണ്ണിയത്തുസ്താദിനെയും ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമയെയും പ്രതി ചേർത്ത് കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ വാദിച്ചതെന്താ? 18 സമസ്തയ്ക്ക് നിലനിൽക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് കേസിലുള്ള പ്രധാന വിഷയം. സമസ്തയുടെ ആസ്തിക്കാ ചോദ്യം ചെയ്ത നിലനിൽപ്പ്, 18 സംഘത്തിന് നിലനിൽക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഇവിടെ നിങ്ങൾ 2 കാര്യം ആലോചിക്കണം. 1, സമത്തയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയാ പ്രതി ചേർത്തത്. അതൊരു സംഘടനാപരമായി അച്ചടക്ക ലംഘനം ആണ്. 2, സമത്തയുടെ നിലനിൽപ്പിനെയാണ്, ആസ്തിക്യമാണ് ചോദ്യം ചെയ്തത്. അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. 3, കണ്ണിയത്തുസ്താദിന്റെ ശിഷ്യനാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് കെ ഹസ്രത്ത്. കെ ഹസ്രത്തിന്റെ ശിഷ്യനാണ് സമത്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മാന്യദേഹങ്ങളിൽ പ്രമുഖൻ. ഇതിന്റെ അർത്ഥമെന്താ? പുറത്താക്കപ്പെട്ടവരുടെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, 3 ഉസ്താദുമാര് സമത്തയിലാണ്. ഈ ഉസ്താദുമാരുടെ പരമ്പരയാണ് ഒരു ശിഷ്യനോട് മാറി നിൽക്കാൻ പറയുന്നത്. ഇങ്ങനെ വന്നെന്താ ചെയ്യണ്ട്? എന്താ പിന്നെ അതിന് മാർഗം? ഒരബദ്ധം പറ്റിയാല് മാലോകരോട് പറഞ്ഞ് പിത്തനുണ്ടാക്കാൻ വരണ്ട. ആ പുറത്താക്കിയ ഉസ്താദന്മാരോട് ചെന്നിട്ട് ഐ എം സോറി, വെരി സോറി, ഉസ്താദ് എന്റെ അടുത്ത് പറ്റിപ്പോയി, ക്ഷമിക്കണം, മാപ്പാക്കണം, ഇനി അങ്ങനെ ഉണ്ടാവൂല, എന്നാ ഞാനും നിങ്ങളും അറിയില്ലോ, ഞാനും നിങ്ങളും തന്നെ അറിയില്ലോ, നമ്മളാരെങ്കിലും അറിയോ? ഒരു മദ്രസയിൽ നിന്ന് ഈ പറഞ്ഞ ആളുകളുടെ മദ്രസയാവട്ടെ, കുട്ടികളെ വികൃതി കാണിച്ചു, വികൃതി കാണിച്ച കുട്ടിയെ ഉസ്താദ് പുറത്തു നിർത്തി. എന്നാ ആ കുട്ടി എന്താ ചെയ്യേണ്ടത്? ഉടനെ അങ്ങാടി പോയിട്ട് 4 തൊഴിലാളികളെയും കൂട്ടിക്കൊണ്ടുവരാ, 4 CITU-ക്കാരെ. എന്നിട്ട് അങ്ങനെ ഉസ്താദുണ്ടോ, എന്നാ പുറത്താക്കണമെന്ന് കാണണം. ഞാൻ അതിന്റെ കോലായ്മ വേറെ മദ്രസ വെച്ചിട്ടാണ്, ഇതിന്റെ പകുതി മദ്രസ അമ്മക്കുള്ളാണ് കാറേ. അതല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ സാധാരണ കുട്ടികളെ വികൃതി കാണിച്ചാ പോടാ പുറത്തു പോകുന്ന പറഞ്ഞു. ആ പറഞ്ഞു, ഉടനെ മകൻ പുറത്തു പോയിട്ട് അങ്ങാടി 4 കൂട്ടിയിട്ട് വരിക. ആഹാ, അങ്ങനെ ഒരു വാപ്പുണ്ടോ, എന്നാ അതൊന്ന് കാണണല്ലോ. അതുകൊണ്ട് പെരന്റെ പകുതി എനിക്ക് വേണം, പകുതി വാപ്പാക്കു, നടുവിലും മതിൽ വെക്കണം കറി. അല്ല, ഇങ്ങനെ ഒരു ഏർപ്പാട് ലോകത്തിൽ ഏതെങ്കിലും ഒരു നീതിശാസ്ത്രത്തിൽ കേട്ടുകളുണ്ടോ? കേട്ടുകളുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി,
മുസ്ലിമീങ്ങളിൽ ആര് ഒരു മഹലിലുണ്ടായാലും